നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത മനോഭാവങ്ങളുടെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ആശയങ്ങൾ ജീവിത വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയാറുണ്ട്. ആശയങ്ങൾ എത്ര ഉദാത്തമാണോ അത്രയും ജീവിതം ഉയരുന്നു. എന്നാൽ ആശയങ്ങൾ എല്ലാ മനസ്സിലും ജനിക്കുന്നുണ്ട്. ആശയ വിനിമയത്തിലാണ് പ്രശ്നം. ആശയങ്ങൾ എങ്ങനെ വിനിമയം ചെയ്യണം? എന്റെ മനസ്സിൽ തോന്നിയ കാര്യം അതേപടി മറ്റൊരാളിലേക്ക് എങ്ങനെ എത്തിക്കണം? വലിയ വലിയ കമ്പനികളും ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയും ഭരണ നേതൃത്വവും ആശയവിനിമയത്തിന്റെ ചട്ടക്കൂടുകളെയാണ് ആശ്രയിക്കുന്നത്. ഭരിക്കാനും ഭരിക്കപ്പെടാനും ജീവിത വിജയത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മറ്റുള്ളവരുമായുള്ള ആശയവിനിമയം നമ്മളെ ഒന്നുകിൽ പരാജയത്തിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്നു. എങ്ങനെയാണ് ആശയവിനിമയം ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ആശയവിനിമയത്തിന്റെ പ്രധാന ഘടകങ്ങൾ? അതായിരിക്കട്ടെ ജ്യോതിർഗമയയുടെ ഇന്നത്തെ ചർച്ചാവിഷയം. ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോടുകൂടെ രാജയോഗിനി, ബ്രഹ്മകുമാരി, ഷീബ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ ഈ ചർച്ചാ വേദിയിലേക്ക്, ജ്യോതിർഗമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സിസ്റ്റർ, ബന്ധങ്ങളുടെ പല വശങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയൊക്കെയാണ് ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ബന്ധങ്ങളെ നിർമ്മിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ബന്ധങ്ങളെ അതുപോലെ തന്നെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ. ആശയവിനിമയം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
തീർച്ചയായിട്ടും
ആശയവിനിമയത്തിലെ വ്യക്തതയും വ്യക്തതയില്ലായ്മയും വിജയങ്ങളെയും പരാജയങ്ങളെയും മാറി മാറി നമുക്ക് എത്തിച്ചു തരുന്നു. എങ്ങനെയാണ് നല്ല ആശയവിനിമയം നടത്തേണ്ടത്? അതിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്?
ഒരിക്കലും ആശയം നമ്മൾ മറ്റാളോട് കൈമാറുകയാണെങ്കിലും അത് വാക്കുകളായിട്ട് കൈമാറരുത്. വെറും വാക്കുകളായിട്ട്, വാക്കുകൾ പറയരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്നതിനെയാണ് നല്ല ആശയവിനിമയം എന്ന് പറയാം. ആശയവിനിമയം മൂന്ന് വിധത്തിലുണ്ടാവാറുണ്ട്. അതായത് ഒന്ന് ഹെഡ് ടു ഹെഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് എനിക്കും മറ്റൊരാൾക്ക് വിവരം കൊടുക്കണം, അതിൽ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരാൾക്ക് എത്തിച്ചു എന്ന് എനിക്ക് അറിയിക്കുകയും വേണം. അങ്ങനെ ഒരു കാര്യമാകുമ്പോൾ ഈ ഒരു ആശയത്തിന് അവരോട് പറഞ്ഞു, ഞാൻ യെസ് ഓവർ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ഹെഡ് ടു ഹെഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. മറ്റൊന്ന് ഹെഡ് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് കേൾക്കുന്ന ആൾക്കത് വളരെ സ്വീകാര്യമായി തോന്നുന്നു, അതുകൊണ്ട് അവരതിനെ ഹാർട്ടിൽ സ്വീകരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കൊടുക്കുന്ന സമയത്ത് എന്റെ ഹെഡിൽ നിന്നാണ്, മീൻസ് ഞാൻ അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊന്നുമല്ല അവർക്കത് പറയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൊടുക്കുന്നതിന്റെ പൂർണ്ണ ഭാവത്തിൽ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. സ്വീകരിക്കുന്ന ആള് അവരുടെ ഹാർട്ടിൽ നിന്ന് സ്വീകരിക്കാൻ ശ്രമിച്ചാൽ പോലും അത് വേണ്ടത്ര രീതിയിൽ അവർക്കത് കിട്ടാനുള്ള സാധ്യത ഇല്ലാതെ. ഇപ്പം മറ്റൊന്ന് പറയും നമ്മൾ ഹാർട്ട് ടു ഹെഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഞാൻ പറയുന്നു എന്റെ ആശയം ഞാൻ പ്രകടിപ്പിക്കാൻ പോകുന്നതിന് 100% ഭാവത്തോട് കൂടിയിട്ടാണ്. കേൾക്കുന്നവർക്ക് താല്പര്യമില്ലെങ്കിലോ, ആ യെസ് കേട്ടു ഓക്കെ എന്ന് പറയല്ലോ മനുഷ്യന്മാര്. മീൻസ് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു, അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുന്നില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായ ഭാവം എന്ന് വെച്ചാൽ അത് ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ. ഞാനും എന്റെ വാക്കുകളിൽ അതിന്റെ ഊർജം നിറച്ച്, ഭാവം നിറച്ച്, ഭാവന നിറച്ച് ആ ഭാവത്തെ ഞാൻ മറ്റുള്ളവർ കൊടുക്കുന്നു. എന്നുവെച്ചാൽ എന്റെ ഫീലിംഗിന്റെ ഷെയറിംഗ് ആണത്, അല്ലാതെ വാക്കുകളുടെ ഷെയറിംഗ് അല്ല, ഇൻഫർമേഷൻസിന്റെ ഷെയറിംഗ് അല്ല. എന്റെ അനുഭൂതി ഞാൻ മറ്റൊരാൾക്ക് അനുഭൂതിനെ പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിശേഷിപ്പിക്കുക. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ജെസ്റ്റേഴ്സ് ഓർ വേർഡ്സ്, ഐസ്, അവരുടെ ഫേസ് എല്ലാം ഒരു ടോട്ടലി അതിൽ ഇൻവോൾവ് ആയിരിക്കും. ഇപ്പൊ ഒരു ടോട്ടൽ ഇൻവോൾവ്ഡ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ അതിനെ പറയാം. ഈ കേൾക്കുന്ന ആളും അതിൽ നിന്ന് മാറിയിരിക്കില്ല, ഈ പറയുന്ന ആളും അത് മാറിയിരിക്കില്ല. അവിടെ കൊടുക്കുന്ന ആളുടെ ആശയം എന്ത്, എത്ര ഭാവത്തിൽ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അത് മറ്റുള്ളവർക്കും അതിന്റെ ഭാവത്തിന് സ്വീകരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതാണ് ഇന്ന് നമ്മുടെ ബന്ധങ്ങളിൽ പലപ്പോഴും പ്രശ്നമായിട്ട് മാറുന്നത് തന്നെ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് രാമായണത്തില് നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം. കാരണം ദശരഥ മഹാരാജാവിന്റെ പുത്രനായിരിക്കുന്ന രാമനെ രാജാവായിട്ട് വാഴിക്കാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. പല കുടുംബങ്ങളിലും ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തകരാറുണ്ടാവാറുണ്ട്. കാരണം അച്ഛന് ചെയ്യേണ്ട അതോറിറ്റി ഉണ്ടായിരിക്കും, ആ കുടുംബത്തിലെ നാഥൻ അവിടെ ചെയ്യേണ്ട കാര്യമാണ്, അതൊരു തീരുമാനം എടുക്കേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കാര്യം ശരിയെന്നും എല്ലാവർക്കും അറിയാം. രാമനെ രാജാവായി വാഴിക്കുന്നതിൽ മാറ്റമൊന്നും ആരും ആഗ്രഹിക്കുന്നുമില്ല, എല്ലാവരുടെ ഇഷ്ടവും അത് നടക്കാനായിരിക്കും. പക്ഷേ ആ ഒരു പരമപ്രധാനമായ കാര്യം നടക്കുന്ന ഒരു മൊമെന്റിൽ അതിന്റെ ഒരു ഡിക്ലറേഷൻ എന്റെ ഫാമിലിയോട് നടക്കുമ്പോൾ അതിൽ ഞാനും ഭാഗവാക്കാവണമെന്ന് ആഗ്രഹിക്കാത്തവരും ആരും ഉണ്ടായിരിക്കില്ല. പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല ഞാൻ തീരുമാനിക്കുന്നത്, ഇത് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതങ്ങ് എന്റെ ഡിക്ലറേഷൻ അങ്ങ് നടത്തി കളയും, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം അങ്ങ് ചെയ്തങ്ങ് കളയും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം മറ്റൊരാളിലൂടെ ആ കാര്യം നടക്കുന്നു എന്നറിയപ്പെടുകയാണ്. രാമായണത്തിൽ കറക്റ്റായിട്ട് കാണാം, ഒരു ദാസിയായിരിക്കുന്ന മന്ദരയിലൂടെ രാമനെ രാജാവായി വഴിക്കാൻ പ്രഖ്യാപനം നടന്നിരിക്കുന്നു എന്ന് കൈകേയി അറിയാണ്. അഥവാ ആ രാമായണ കഥ മാറ്റപ്പെടുമായിരുന്നു, മറിച്ചായിരുന്നുവെങ്കിൽ രാജാവ് ദശരഥ മഹാരാജാവ് പത്നിമാരിരുത്തിക്കൊണ്ട് നമ്മുടെ പുത്രനെ രാജാവായി വഴിക്കണം, അഥവാ ദർബാർ കൂടി അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അവന്റെ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സാധ്യത തന്നെ ഒരു രാമായണം ഒഴിവാക്കായിരുന്നു.
നമ്മുടെ ദശരഥന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു
മിസ്റ്റേക്ക് ആണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ രാമായണം ഒഴിവാക്കാൻ നമ്പർ വൺ കാര്യം അതാണ്. കാരണം ഒരു ഡിസിഷൻ മേക്കിങ്ങില് ഞാൻ എടുക്കുന്ന തീരുമാനത്തിനുള്ളിൽ എന്റെ കൂടെയുള്ള ടീമിന് അതെത്രമാത്രം ഇൻവോൾവ്മെന്റ് അവർക്കുണ്ടോ അത്രയും ആ കാര്യം കമ്മിറ്റി ചെയ്യുന്നതിൽ അവർക്കുള്ള ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവരുടെ തീരുമാനമല്ലേ, നമുക്കിപ്പോ അതിലെന്താ കാര്യം, അവരുടെ ഇൻട്രസ്റ്റ് അല്ലേ, എന്റെ ഇൻട്രസ്റ്റ് അല്ലല്ലോ. ഇങ്ങനെ പല രീതിയിൽ ആ കാര്യത്തിനോടുള്ള വിയോജിപ്പ് വളർന്നു വരാൻ
സാധ്യത
കാരണക്കാരാണ്. തീർച്ചയായിട്ടും
എന്നോട് പറയാതെ
തീരുമാനിച്ചു, അവര് പറഞ്ഞു ഞാൻ അറിയേണ്ടി വന്നു കാര്യം. അല്ല എങ്ങനെയാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് എല്ലാവർക്കും അറിയുന്ന ഒരു ജനറൽ ട്രൂത്ത് ആയിരിക്കാം, പക്ഷേ എനിക്ക് അറിയേണ്ട മുഖത്ത് നിന്നറിയണം. നമ്മൾ പറഞ്ഞത് ഹംഗെന്ന് വരുമ്പോഴേ തീർത്താവാറുള്ളൂ എന്ന് പറയുമല്ലോ മലയാളത്തിൽ. അതുപോലെ ഏത് ഭാഗത്തുനിന്ന് എനിക്ക് അറിയണോ ആ ഭാഗത്ത് നിന്ന് അറിയുന്നതാണത് ഏറ്റവും ശോഭ.
പക്ഷെ ഇനി അങ്ങനെ അറിഞ്ഞില്ല എന്നിരിക്കട്ടെ, ഇപ്പോ ആ സോഴ്സിൽ നിന്ന് അറിഞ്ഞില്ല, പിന്നീട് ഞാൻ അറിഞ്ഞു, പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നു വേണം എങ്കിൽ നമുക്ക് അവിടെ ഒരു പൊട്ടിത്തെറി
ഒഴിവാക്കാം, മറ്റു ഭാഗത്തുനിന്ന് ഒഴിവാക്കാം. പക്ഷെ എന്നാലും അതിന്റെ വാംത്ത് അവിടെ കുറഞ്ഞിരിക്കും. അത് ആരാണോ അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട അതോറിറ്റി, അവരെപ്പോഴും ആ ഒരു കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കണം. ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും അല്ല വേറെ ഏതൊരു പ്രവർത്തനത്തിനാണെങ്കിലും എല്ലാം അത് ബാധകമാണ്. നമ്മളായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് എങ്കിൽ ആ റെസ്പോൺസിബിൾ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു ടീമിൽ ആരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ ആദ്യം ആരറിയണോ അതവർ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഹാർട്ടിന്ന് കമ്മ്യൂണിക്കേഷൻ വന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഹാർട്ടിന്നായിരിക്കില്ല, കാരണം ഞാൻ കൊടുക്കുമ്പോൾ എന്റെ ഫീലിംഗ് കൊടുക്കും പോലെ വേറൊരാൾ കൊടുക്കില്ലല്ലോ. അവർ കൊടുക്കുമ്പോഴേക്കും അത് അതിന്റെ മറ്റേ കമ്മ്യൂണിക്കേഷൻ ലോ പറയാറുണ്ട് സാധാരണ. അതായത് മീൻസ് ഞാനൊരു എന്റെ ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% എന്റെ ഹാർട്ടിലുള്ള മെസ്സേജ് ഞാനത് പുറത്തേക്ക് വരുത്തുമ്പോഴേക്കും 80% വരുള്ളൂ എന്നാണ് പറയുന്നത്. ആ 80% കേൾക്കുന്ന ആളെ സംബന്ധിച്ച് അവരുടെ സ്വന്തമല്ല എന്ന് വിചാരിക്കുക, അത് അവരത് ഫ്രം ഹാർട്ട് എന്നല്ല ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവർക്കതിന്റെയും 50% സ്വീകരിക്കാനാവുള്ളൂ. മീൻസ് 40%, ഈ 40% അവർ ആക്സെപ്റ്റ് ചെയ്തത് അവരുടെ 100 ആണ്, അതിന്റെ 80% ആയിരിക്കും അവരുടെ പ്രൊഡക്ഷൻ, അപ്പൊ മറ്റാളെ തമ്മിൽ അത് 20% ആയി. മീൻസ് ടോട്ടൽ വാംത്ത് ഇസ് ലോസ്റ്റ്. എന്നിട്ടാണ് ആ മെസ്സേജ് വേറൊരു വഴിക്ക് എത്തേണ്ടത് എത്തുന്നത്. അപ്പോഴത്തേക്കും അതിന്റെ സുഖത്തിന് പകരം അത് ദുഃഖമായിട്ട് ഭവിക്കുകയാണ്. അവിടെ രാമായണങ്ങൾ ആരംഭിക്കും.
എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ.
യെസ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു, ഷുവർ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്.
കാരണം പലപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അവര് എടുത്ത ഭാവം ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല, പക്ഷെ എന്നിട്ടും അങ്ങനെ ഒരു ഒരു ഭാവന അവിടെ വന്നു, ഒരു ഭാവം വന്നു. പക്ഷെ ഇതൊക്കെ പലപ്പോഴും ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും?
ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആണെങ്കിൽ ആ ഒരു ടീമിൽ, അതെന്റെ ഫാമിലി ടീമാവാം ഓർ ഏത് ടീമാണെങ്കിലും, ആ ഒരു ടീമില് ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ എനിക്ക് എല്ലാവരെയും അറിയിച്ചിരിക്കണം എന്നുള്ള കാര്യം ഞാൻ നിർബന്ധമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അതിൽ എക്സ്ക്യൂസ് ഇല്ല, കാരണം എക്സ്ക്യൂസ് ആൻഡ് സക്സസ് വിൽ നോട്ട് കം ടുഗദർ എന്ന് പറയാറില്ലേ. സക്സസ് വേണോ, നമുക്ക് എക്സ്ക്യൂസിന് ഒഴിവാക്കുന്നേ വേണം. ഇനി സപ്പോസ് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് വിചാരിക്കാം, ഒരു പേഴ്സൺ നമ്മുടെ ടീമിൽ ഒരു ഇമ്പോർട്ടന്റ് മെമ്പർ, ആ സമയത്ത് എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ, അതേസമയം അവരില്ല, എന്നാൽ ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. അതും സംഭവമില്ലാതെ വന്നു എന്ന് വിചാരിക്കുക, അപ്പോഴത്തേക്കും അതിന് അവസരം മുതലെടുക്കാനുള്ള ആരെങ്കിലും ഒരാള് കണ്ടോ ഇവിടെ അങ്ങനെ കാര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് മെസ്സേജ് അറിയിച്ചു. ഇനി മുതലെടുക്കാൻ അല്ലെങ്കിലും ആ ടീമിലുള്ള മറ്റാരെങ്കിലും അവരുടെ സന്തോഷം കൊണ്ട് ഇവരെ വിളിച്ച് പറഞ്ഞൊന്നും വരാം. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഉടനെ അവർക്ക് വിഷമം വന്നു, ഒരു ഫീലിംഗ് വന്നു, അവർ നമ്മുടെ അടുത്ത് ആ ഒരു ഒന്നുകിൽ കുറച്ച് അകൽച്ച കാണിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവർ മുഖം മറച്ചേക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പ്രഷൻ എൻ്റെ ടീമിലെ ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവർ വരുമ്പോൾ കണ്ടോ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പൊതുവെ പറയുന്ന കാര്യം ഇതാണ്, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതിൽ. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഒന്ന് ചോദിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അവരത് അറിയില്ലായിരുന്നു. നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ല എന്ന ഒരൊറ്റ ഫയലിനുള്ളിവരൊക്കെ കൂടി അങ്ങോട്ട്, അതൊരിക്കലും ശരിയല്ല.
ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തു, ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ചെയ്തു, പക്ഷെ എന്നിട്ടും അവിടെ ഉണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങൾ, ഞാൻ ഉദ്ദേശിച്ച ഭാവത്തിൽ മനസ്സിലാക്കുന്നില്ല, അത് അവിടെ പ്രശ്നം വരുന്ന എവിടെയാണ്?
ഉദ്ദേശിച്ച ഭാവത്തിൽ മനസ്സിലാക്കാതിരിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, എന്റെ ഭാഗത്ത് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വ്യക്തതയോടുകൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ ഈ സ്വീകരിക്കുന്ന ആള് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ മനസ്സിനെയും ബുദ്ധിനെയും കുരുക്കി വെച്ചിട്ട് കേട്ടിട്ടായിരിക്കാം സംഭവിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അവർക്കതായിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടി അത് വ്യക്തമാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല.
കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ലോകത്തിരുന്നുണ്ടാക്കുന്നു. പലരും പറയാറുണ്ട് എനിക്ക് ഞാൻ കേൾക്കേണ്ടത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ, അവര് പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്, അതിൽ എനിക്ക് കേൾക്കേണ്ടത് ഞാൻ കേൾക്കാം. അപ്പൊ ഈ ഒരു ഇത് നമ്മുടെ മനോഭാവത്തിൽ നിന്ന് വരുന്നതാണ്.
അത് അങ്ങനെയും സംഭവിക്കാം. അതാ പറഞ്ഞത്, അവർ ഒരു പ്രാവശ്യം കേട്ടില്ല മീൻസ് നമുക്ക് മനസ്സിലാവുന്നു അവർ നമ്മൾ വിചാരിച്ച രീതിയിൽ അവിടെ നിന്ന് റെസ്പോൺസ് ഉണ്ടാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിടികിട്ടുമല്ലോ, ഓ ഞാൻ വിചാരിച്ച രീതിയിലല്ല അവിടെ പോകുന്നതെന്ന്. എങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഭാഗം ഒന്നും കൂടെ വ്യക്തമാക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. എന്നിട്ടും അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് എങ്കിൽ ഒരു മാപ്പ് പറയാൻ, എവിടെയൊക്കെയാണ് നമുക്ക് തോന്നുക ഇതെന്നെ ഓക്കെ അവർ, ഞാൻ എന്റെ രൂപത്തിൽ എന്റെ ഭാവത്തിൽ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്തു, പക്ഷെ അവരത് സ്വീകരിച്ചത് വേറൊരു മെത്തേഡിലാണ്, നമ്മൾ പറഞ്ഞ ഭാവത്തിലേ അവരല്ല അവർ ഉൾക്കൊണ്ടത്. അപ്പൊ നമുക്ക് അവിടെ മാപ്പ് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ മാപ്പ് പറിച്ചില്ല, അതോടെ ആ ആയുസ് അങ്ങ് ഒതുങ്ങിപ്പോവും. ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്, ഇങ്ങനെയാണ് സോറി. ആ സോറി പറഞ്ഞിട്ട് നമ്മൾ ആരും ചെറുതാവില്ല. പലപ്പോഴും വിചാരിച്ചു പോകും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു, അതിന്റെ യാതൊരുവിധ അർത്ഥത്തിലും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പൊ അവർ അങ്ങനെ വിചാരിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സോ സിമ്പിൾ. എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് നിങ്ങളുടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ. അവർ നമ്മൾ നല്ലൊരു വാമത്ത് നിങ്ങളവിടെ കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് കൊല്ലാതിരിക്കാൻ, കാരണം ബന്ധം ഉണ്ടാക്കൽ എളുപ്പം നടക്കും മനുഷ്യനെന്ന്, അതൊരു ഓട്ടോമാറ്റിക് പ്രൊസീജിയറാണ്. ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ, യെസ്, അവിടെ ബന്ധങ്ങൾ തന്നെ തന്നെ വന്നിരിക്കും. പക്ഷെ വന്ന ബന്ധങ്ങളെ, എന്റെ ഉണ്ടായ ബന്ധങ്ങളെ അതിനൊരിക്കലും മുറിവേൽപ്പിക്കാതെ നശിപ്പിക്കാതെ അഥവാ നശിക്കുന്നു എന്ന് തോന്നിയാൽ അതിനെ ഹീൽ ചെയ്യാൻ, അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ഹെഡ് ടു ഹാർട്ട്, അതും ചിലപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ കേട്ട കഥകളിൽ ഒരു സന്യാസി രാമരാമ പറഞ്ഞ് നദി കടന്നോളാൻ പറഞ്ഞു. സന്യാസിയാ പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിലും ശിഷ്യൻ അതിനെ സ്വീകരിച്ച് ഹൃദയത്തിലേക്ക് എടുത്ത്. ഇങ്ങനെയും ചിലപ്പോ ചില
അത്ഭുതം ഇദ്ദേഹം കൊടുത്തത് ഒരു ഇൻഫർമേഷൻ ആണ്. അതാ പറഞ്ഞ ഹെഡ് എന്നാ പോയത്, മറ്റേ സ്വീകരിച്ചത് ഹാർട്ട് എന്നാണ്. ഇത് കമ്മ്യൂണിക്കേഷനിൽ മൂന്ന് തലത്തിലാവാം, ഹെഡ് ടു ഹെഡ് ആവാം, ഹെഡ് ടു ഹാർട്ട് ആവാം, ഹാർട്ട് ടു ഹെഡ് ആവാം. ബട്ട് ദ റിയൽ കമ്മ്യൂണിക്കേഷൻ മീൻ ഫ്രം ഹാർട്ട് ടു ഹാർട്ട് ആണ്. അപ്പൊ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാം. അവിടെ പിന്നെ വിള്ളലുകൾ ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ ആര് എന്തൊക്കെ തന്നെയല്ല കൊണ്ടാൻ നോക്കിയാലും, എനിക്ക് നല്ല അനുഭവമുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ടീമിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ആ സിസ്റ്റർ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, സിസ്റ്റർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ആ ബ്രദർ സിസ്റ്ററെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗത്തുനിന്നും പല കമന്റ്സും വരാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ടീമിൽ കണ്ടിട്ടുള്ള, ഞാനൊരു സുഖം എന്റെ ടീമിൽ പ്രവർത്തിക്കാൻ, അവരടുത്ത് ആരടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഉടനെ തന്നെ നമ്മൾ ആ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവും. നോക്കി ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറയാൻ വന്നു കേട്ടോ, ഞാൻ ഉടനെ തന്നെ മറുപടി പറയാൻ ആര് പറഞ്ഞു വന്നാലും, ഇവര് അവരെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ആ ഒരു ഹാർമണി, അത് നമുക്ക് നിർബന്ധമായിട്ട് റിലേഷൻഷിപ്പിന് കൊണ്ടുവന്നേ പറ്റൂ. കാരണം ഒരു കുടുംബമാണെങ്കിലും അതൊരു ടീമാണെങ്കിലും ഏത് വർക്കിലാണെങ്കിലും, എന്റെ കുടുംബത്തിലും നമ്മൾ അംഗങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഐക്യം, എന്റെ കുടുംബത്തിൽ എന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് ഭാര്യയുടെ അടുത്ത് വേറൊരാളൊന്ന് പറയുകയാണെങ്കിൽ, അതൊന്നും എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു പറയണോ, അമ്മ അങ്ങനെ പറഞ്ഞു പറയണോ, എന്റെ ആന്റി അങ്ങനെ പറഞ്ഞു പറയണോ, അങ്ങനെ ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇവരടുത്ത് എന്റെ ഭാവം മാറ്റുകയാണെങ്കിൽ, ഒരിക്കലും ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല, അവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസം, ഒരു ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യപ്പെടില്ലല്ലോ. നമ്മുടെ ജാനകി ദാദി, ദാദിയുടെ അടുത്ത് ഒരിക്കലും ഒരു ഇന്റർവ്യൂവില് കുറച്ച് സിസ്റ്റേഴ്സ് ചോദിച്ചു, സിസ്റ്റർ ദാദി ഞങ്ങൾ വന്ന സമയത്ത് ഒരു 22-24 വയസ്സുള്ള കന്യമാരാണ്. അപ്പൊ ആ കന്യമാരായിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ദാദിക്ക് എങ്ങനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു? കാരണം ഞങ്ങൾ കുട്ടികളല്ലേ, എന്ത് തെറ്റും സംഭവിക്കാമായിരുന്നല്ലോ. അപ്പൊ ദാദി പറഞ്ഞത്, ഭഗവാൻ എന്നെ പഠിപ്പിച്ചത് ഞങ്ങൾ തീരെ കൊച്ചു കുട്ടികളായിരുന്നു ഈ യജ്ഞത്തിലേക്ക് വന്നപ്പോൾ. ആ സമയത്ത് യജ്ഞത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ കയ്യിൽ തന്നു, ഈശ്വരൻ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചു. അപ്പൊ ഈശ്വരൻ എന്നെ പഠിപ്പിച്ച ഒരു പാഠം വിശ്വാസം അർപ്പിക്കാനുള്ളതെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചു. ആ വിശ്വാസം ഇന്നും നിങ്ങൾ എനിക്ക് മുന്നിൽ കാണിക്കുന്നില്ലേ മോഡൽ? അതുപോലെ ഞങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുള്ളത് അതൊരു പാഠമാണ്. നമ്മളൊരു ടീമുണ്ടെങ്കിൽ ആ ടീമിൽ നമ്മൾ എപ്പോഴും ആ വിശ്വാസം എന്ന് പറയുന്നതാണ് ഒരു സംബന്ധത്തിന്, ഒരു ബന്ധത്തിന് ഏറ്റവും കൂടുതൽ കൂട്ടി യോജിപ്പിക്കുന്ന കാര്യം.
സിസ്റ്റർ ഇവിടെ ഇപ്പൊ ഈ വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞത്, എല്ലാം കൊടുത്താൽ കിട്ടും എന്നുള്ള നിയമം ഇതിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് പലപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവരത് റിട്ടേൺ.
പക്ഷെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആളും കൂടിയിട്ടാവുമ്പോഴും നമുക്ക് നമ്മുടെ അടുത്ത് ആ ഒരു ലെവലിൽ എത്തുന്നൊരിടത്തല്ലേ അങ്ങനെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏൽപ്പിക്കുന്നുള്ളൂ. പെട്ടെന്നല്ല, കാരണം ദാദി പറഞ്ഞത് നല്ലൊരു ഉത്തരമായിരുന്നു. ദാദി വിശ്വസിച്ചത് എങ്ങനെയും ചോദിച്ചു വീണ്ടും ഒരു കുട്ടി. അപ്പൊ ദാദി പറഞ്ഞു, വിശ്വാസം ഒരു ദിവസം കൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടായതല്ല. ഞാൻ നിങ്ങളെ കണ്ട്, നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളെ പഠിച്ചു, എനിക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായി. അത് വേറൊരാൾ ഒരു ദിവസം വന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നശിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടേ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. എന്റെ വിശ്വാസം ശരിയല്ല എന്ന് എന്നോട് തന്നെ പറയുകയാണ് ഞാനത്. അതുകൊണ്ട് വിശ്വാസം ഉണ്ടാവുന്നത് ഒരു ദിവസത്തിലല്ലല്ലോ, അത് ഒരു പിരീഡ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട സാധനമാണ്. അത് ഒരു ദിവസം കൊണ്ട് എങ്ങനെ അപ്രത്യക്ഷമാവും? ഒരു കാര്യം കൊണ്ട് എങ്ങനെ അപ്രത്യക്ഷമാവും? ഇനി ഇതാദി പറയാണ്, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയിട്ട് ഞാൻ കണ്ടാൽ പോലും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് ആ സാഹചര്യത്തിലുണ്ടായ എന്തെങ്കിലും ഒരു നിങ്ങളുടെ വീക്ക്നെസ് കൊണ്ട് അവിടെ നിങ്ങൾ ഫോൾട്ടായി. പക്ഷെ നിങ്ങൾ അത് എന്ന് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല, കാരണം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്.
എനിക്ക് ഇവിടെ ഒരു സംശയം, അതായത് ഇപ്പൊ വിശ്വാസം അർപ്പിക്കുക എന്ന ഉത്തരവാദിത്വം, അതുപോലെ അർപ്പിച്ച വിശ്വാസത്തെ നിറവേറ്റുക എന്ന ഉത്തരവാദിത്വം, ഇവിടെ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്? ഇനിയിപ്പോ ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ച് ചെയ്തില്ല, അവിടെ ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം?
അഥവാ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് കമ്മിറ്റ്മെന്റ് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ എന്റെ മാപ്പ് ഞാൻ അപേക്ഷിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ചില സന്ദർഭങ്ങളിൽ അങ്ങനെയും സംഭവിച്ചേക്കാം. മീൻസ് ഞാൻ അത്ര ഒരു കുരുക്കിൽ പെട്ടുപോയി നിൽക്കും. എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇത്ര സമയത്ത് വന്നിരിക്കോട്ടെ, നിന്റെ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കും എന്ന് നമ്മൾ പ്രോമിസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ശേഷം ചിലപ്പോ ആ പറഞ്ഞ കാര്യത്തിലേക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു സാഹചര്യം എന്റെ ഫാമിലി വന്ന് ഞാൻ കുരുങ്ങിപ്പോയാലോ, വാട്ട് ഐ വിൽ ഡു? ഞാൻ നിമിത്തമായി പോയില്ലേ അങ്ങനെ അവരെ വിശ്വാസത്തിന് വഞ്ചന ചെയ്യാൻ? പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇൻഫോം ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുരുങ്ങിയത് കൊണ്ട് എനിക്ക് ഒരു വിധത്തിലും വണങ്ങാൻ പറ്റായിട്ട് എനിക്ക് പറ്റുന്നില്ല. സോ വാട്ട് ഐ വിൽ ഡു? അവർ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കും. പക്ഷെ പലരും പലപ്പോഴും എന്താ ചെയ്യാറെന്നറിയോ, ആ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഓക്കെ, പക്ഷേ ഞാൻ എങ്ങനെ പറയും, അവൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവനെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ആ എന്ത് വിചാരിക്കും, എന്ത് വിചാരിക്കും എന്നുള്ള വിഷമത്തിനുള്ളിൽ പിന്നെ പറയാം. ഈ ഓരോ പ്രാവശ്യം ഓരോ നിമിഷവും നിങ്ങൾ അതിനെങ്ങനെ നീട്ടിക്കൊണ്ടു പോകും തോറും ആ പോസ്റ്റ്പോണ്ടിങ് ഒക്കെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അകൽച്ചകളാണ്. ഓരോ സ്റ്റെപ്പാണ് അകന്നകന്ന് പോകാനുള്ളതാണ്.
അതിനേക്കാളും അവിടെ പിടിച്ചൊരു കാര്യം, ഇപ്പൊ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ആ അവരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഇനിയിപ്പോ ഒന്നും പറയണ്ട ആവശ്യമില്ല. ആ ഒരു കെയർലെസ് മനോഭാവം
അതും വളരെ മോശമാണ്. കാരണം നമ്മള് എനിക്ക് എന്റെ ഉള്ളിൽ അതിന് ഞാൻ വില കൊടുത്തില്ല എന്നല്ല അതിനർത്ഥം. എന്റെ അടുത്ത് ഏൽപ്പിച്ച കാര്യത്തെ ഞാൻ ചെയ്യാതിരിക്കുകയും ഇനിയിപ്പോ അവരെന്ത് പറഞ്ഞാലും കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ഞാൻ വില കൊടുത്തില്ല എന്നാണ് അർത്ഥം. ഞാൻ അവരെ വാക്കിന് റെസ്പെക്ട് ചെയ്തില്ല, അവർക്കും റെസ്പെക്ട് കൊടുത്തിട്ടില്ല, ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തരം കമ്മിറ്റ്മെന്റുകൾ രണ്ടാൾക്കിടയിൽ ചെയ്യുമ്പോൾ വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു. എനിക്കത് പറഞ്ഞ സമയത്ത് എത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു എനിക്കത് ചെയ്യാൻ സാധിക്കുന്ന ഉറപ്പാണോ, മറന്നുപോയി സിമ്പിളായിട്ട് പറ, അയ്യോ ഞാൻ മറന്നുപോയി.
സോ സിമ്പിൾ, എല്ലാവരും പറയുന്ന കാര്യം ഞാൻ മറന്നുപോയി, എന്തപ്പോ ചെയ്യാ? പലരും പറയാറുണ്ട് മറവിയൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ. യെസ്, എല്ലാവർക്കും സംഭവിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ആരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധങ്ങളും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മുറിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാക്കിനുള്ള വ്യവസ്ഥ അത് എല്ലാവരും കീപ്പ് ചെയ്യണം. അഥവാ നമുക്ക് പറ്റാത്തൊരു സന്ദർഭത്തിൽ വലിയ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യന്മാർക്കും ഇന്നത്തെ ലോകത്ത് എപ്പോഴും നമുക്ക് വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ പറ്റാൻ പറ്റിക്കൊള്ളുന്നുണ്ടോ? അഥവാ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് കുരുങ്ങിപ്പോയി എങ്കിൽ, തീർച്ചയായിട്ടും ആരോട് കമ്മിറ്റ് ചെയ്തോ അവരെ ഉടനെ തന്നെ അത് അറിയിച്ചിരിക്കണം. ഇങ്ങനെ സംഭവിക്കുന്നു, വാട്ട് ഐ വിൽ ഡു. അഥവാ നിങ്ങളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് കൊടുക്കാൻ വേണ്ടി ദെൻ യു അത് നമ്മൾ ഓഫർ ചെയ്തേ പറ്റൂ. ഇങ്ങനെയൊക്കെ നടക്കുന്നത്, പക്ഷെ ഇങ്ങനൊരു ചാൻസ് ഉണ്ട്, ഞാനത് ചെയ്തോട്ടെ. അതും പലരും ചെയ്യാറുണ്ട്. ആ ഒരു കാര്യം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ ഇവരങ്ങ് തീരുമാനിക്കും, ഓ എനിക്ക് ഇങ്ങനെ പറ്റിയില്ല എന്നാൽ ഞാൻ ചെയ്തിട്ടുണ്ടായാൽ മതിയല്ലോ, സോ യു ഡു ഇറ്റ്. അത് അവസാനിച്ചു. നിങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ അവർ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് പറഞ്ഞ് അത് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതും ഒരു വിശ്വാസ വഞ്ചനയാണ്. നമുക്ക് അങ്ങനെ ചെയ്യണോ, ദെൻ കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേഷൻ വളരെ, ഒരു ബന്ധം നമുക്ക് സുദൃഢമായി കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ. അതിലൊരു ഗ്യാപ്പ് വന്നാൽ അതവിടെ വിള്ളലുകൾ ഉണ്ടാക്കും. ഒരു ചെറിയ വിള്ളലുണ്ടെങ്കിൽ അതിലൂടെ വെള്ളം ഒഴുകും, അവിടെ പൂപ്പൽ വരും, ആ പൂപ്പൽ കീടങ്ങളെ ഉണ്ടാക്കും, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധങ്ങൾ ഒരു തകർച്ചയ്ക്ക് തന്നെ കാരണമാക്കി കളയും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വരാൻ അനുവദിക്കരുത്, കാരണം അതൊരു വിശ്വാസ വഞ്ചന കൂടിയാണ്. വിശ്വാസ വഞ്ചന എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് എനർജിയാണ്, അത് ഞാൻ ഹൈലി ചാർജ്ഡുമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു മൊമെന്റിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം അവർ ചെയ്തില്ല എന്ന് ഞാൻ അറിയേ, അഥവാ ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചു എന്നുണ്ടോ വളരെ കെയർലെസ് ആയി പറയും, നിങ്ങൾ അവരോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ ആ ആൾ അനുഭവിക്കുന്ന ഫീലിംഗ് എന്തായിരിക്കും? അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന്
ഇത്തരം ഇതെല്ലാം നമ്മൾ പലപ്പോഴും ഈ നെഗ്ലക്ട് ചെയ്യുന്ന,
അതെ, പറയാം, സാധാരണ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ പറയാൻ പറ്റും, പക്ഷെ വാസ്തവത്തിൽ ദർ ഇസ് നോ സ്മോൾ തിങ്സ് എന്നുള്ളതാണ്. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമുക്കറിയാലോ ഓരോ തുള്ളി ചേർന്നൊരു കടലുണ്ടാവും നമ്മൾ പറയാറുണ്ട്, അതുപോലെ തന്നെ ഈ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചേർന്ന് വലിയ രാമായണങ്ങൾ ഉണ്ടാക്കി കളയും. അപ്പൊ അതുകൊണ്ട് ആ രാമായണങ്ങൾ ഒഴിവാക്കാൻ, നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ എന്നും സുദൃഢമായി കൊണ്ടുപോകണമെങ്കിൽ, സുഗമമായ രീതിയിൽ അവ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് വേണമെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ഈ കൊച്ചു കാര്യങ്ങൾ എന്നൊരു സാധനം ഇല്ല നമ്മുടെ ലൈഫിൽ. എല്ലാത്തിനും അതിന്റെ മൂല്യം,
കാരണം ചിലപ്പോൾ ഞാൻ ചെറിയതാണെന്ന് വിചാരിക്കുന്ന കാര്യം
മറ്റൊരാൾക്ക് വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. കാരണം ഇവിടെ കാര്യത്തിനല്ല പ്രാധാന്യം, അതിന്റെ ഫീലിംഗ്സ് ഈസ് ഇമ്പോർട്ടന്റ്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു, നിങ്ങൾ അത് കേട്ടിട്ടില്ല, ഇതിനിപ്പോ ഇത്ര വലിയ കാര്യക്കാളുള്ള കാര്യമുണ്ടോ? പലരും ചോദിക്കാറുണ്ട്, ഇതിനൊക്കെ ഇത്ര വലിയ
കാര്യക്കാളുകൾ,
പക്ഷെ ആ കാര്യത്തിലല്ല പ്രാധാന്യം. പലരും ചോദിക്കുക, ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? സിമ്പിളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷെ ഇത് ഇഷ്യൂ അല്ല, അത് കാര്യമല്ല. ആ കാര്യത്തിന് യാതൊരു വില ഉണ്ടായിക്കൊള്ളുന്നില്ല, നഷ്ടമായ സാധനത്തിന് ഒരു മഹത്വം ഉണ്ടായിക്കൊള്ളുന്നില്ല, ബട്ട് ദ ആക്ഷൻ ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എന്റെ വിശ്വാസത്തിന് അവിടെ ഒരു വിള്ളൽ വീണിരിക്കുന്നു. സോ ആ ആക്ഷൻ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്.
സിസ്റ്റർ, ഇവിടെ ആൾക്കാർ തമ്മിലുള്ള ഈ വൈവിധ്യം നമ്മൾ പലപ്പോഴും കണക്കിലെടുക്കണം. ഇപ്പൊ എനിക്ക് നിസാരം എന്ന് തോന്നുന്ന ഒരു ഒരു കാര്യം ചിലപ്പോൾ കുറച്ച് സെൻസിറ്റീവായ ഒരാൾക്ക് വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആയി തോന്നിയേക്കാം. പലപ്പോഴും ബന്ധങ്ങൾ മുറിയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു നിസാര കാര്യത്തിന് ഡൈവോഴ്സിലെത്തി, നിസാര കാര്യത്തിന് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. പക്ഷേ ഈ
കേൾക്കുന്ന ആ ഒരു ചെറിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ എനിക്കുണ്ടാക്കുന്ന ഫീലിംഗ് ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ആ ഫീലിംഗ് ആണ് അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കപ്പെടുന്ന സാധനമാണത്. അതുകൊണ്ടാണ് പറയുന്നത് ദർ ഇസ് നോ സ്മോൾ തിങ്സ്. നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യണോ, കൊച്ചു കാര്യങ്ങൾ എന്നൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മള് നമ്മുടെ രക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് കെയർലെസ്നെസ്.
എനിക്ക് തോന്നുന്നു ഈ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്ന ഇത്രയും ആഴമുള്ള കാര്യങ്ങൾ, എന്നാൽ സാധാരണ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ചില വിഷയങ്ങളിലും ഇതിൽ വളരെയധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന സമയം ഇന്ന് അവസാനിച്ചുകൊണ്ട് നമുക്കത് അടുത്ത എപ്പിസോഡിലേക്ക് നീട്ടിവെക്കാം. ഇന്ന് ഇത്രയും ആഴമേറിയ ഉൾക്കാഴ്ചകളിലൂടെ നമ്മളെ നയിച്ചു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന്റെ പല വശങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. അതിന്റെ എനിക്ക് തോന്നുന്നു ഓരോ കാര്യവും അത് വളരെ ഒരു ഒരു ശക്തമായ ഒരു ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ട് ഉള്ളിൽ. കാരണം ഏത് കാര്യങ്ങളാണ് ഒരല്പം സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ വിടുന്ന ചില വിഷയങ്ങളാണ്. ഇത്രയും ഉൾക്കാഴ്ചകളിലേക്ക് ഇന്ന് നയിച്ചതിന്, ഇത്രയും സമയം ഇവിടെ സിസ്റ്റർ ചെലവഴിച്ചു, അതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ഉൾക്കാഴ്ചകളിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുന്നു. ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയുന്നതാണ്, പക്ഷെ അതിന്റെ വിവിധ വശങ്ങൾ ഇത്രയും ആഴത്തിൽ അത് സ്വാധീനിക്കപ്പെടുന്നു, ജീവിതത്തിലെ ഓരോ മേഖലകളെയും അത് സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ഏറ്റവും വലിയ പാഠം എനിക്ക് തോന്നുന്നു, ദർ ഈസ് നോ ലിറ്റിൽ തിങ്സ്. നിസാര കാര്യം എന്ന ഒരു കാര്യം തന്നെയില്ല. എനിക്ക് നിസാരമെന്ന് തോന്നുന്ന കാര്യം വേറൊരു വ്യക്തിക്ക് വളരെ ഗൌരവമേറിയ വിഷയമായേക്കാം. അതുകൊണ്ട് ആശയവിനിമയത്തിൽ ശ്രദ്ധിച്ചേ പറ്റൂ. എങ്ങനെ ആശയവിനിമയം ചെയ്യണം, മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വികാര വിചാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ആശയവിനിമയം ചെയ്യുക, ഇത് ജീവിതത്തിലേക്ക് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു ചുവടായി മാറും. ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു വശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ വീണ്ടും എത്തിച്ചേരും. അതുവരേക്കും ഇന്നത്തെ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിർഗമയുടെ ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം